2022 നവംബർ 9 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 3 പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. നിയമസഭ ഡിസംബർ 5 മുതൽ 15 വരെ, ഗവർണറെ വിളിക്കാതിരിക്കാൻ ജനുവരി വരെ തുടർന്നേക്കും. തിരുവനന്തപുരം, സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കുന്നതടക്കം സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്കായി ഡിസംബർ 5 മുതൽ 15 വരെ നിയമസഭാ സമ്മേളനം ചേരാൻ കൂടിയാലോചന ആരംഭിച്ചു. സമ്മേളനം 15 പിരിയാതെ താൽക്കാലികമായി നിർത്തിവച്ച ശേഷം ക്രിസ്തുമസിന് ശേഷം വീണ്ടും ചേർന്ന് ജനുവരി വരെ തുടരാനാണ് ആലോചന. ഇടഞ്ഞു നിൽക്കുന്ന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കാനാണ് ഇത്. ജനുവരിയിൽ പിരിഞ്ഞാലും ബജറ്റ് വിതരണം ത്തിനായി ജനുവരിയിൽ സഭ ചേരേണ്ടിവരും. പുതിയ വർഷത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടങ്ങണമെന്നാണ് ചട്ടം. തലേവർഷം ആരംഭിച്ച സമ്മേളനം പുതിയ വർഷത്തിലും തുടർന്നാൽ ഇതൊഴിവാക്കാം. 1990 നയനാർ സർക്കാരുമായി ഇടഞ്ഞ ഗവർണർ രാം ദുലാരി സിൻഹയെ ഒഴിവാക്കാൻ ഇതേ തന്ത്രം ഉപയോഗിച്ചിരുന്നു. 1989 ഡിസംബർ 17 ആരംഭിച്ച സമ്മേളനം 1990 ജനുവരി 2 വരെ തുടരുകയായിരുന്നു. ഫെബ്രുവരിയിൽ രാം ദുലാരി സിൻഹ മാറിപ്പോയതോടെ പുതിയ ഗവർണർ വന്ന ശേഷം നയപ്രഖ്യാപനം അവതരിപ്പിക്കുകയും ചെയ്തു. കേരള കാലിക്കറ്റ് സർവകലാശാല സെനറ്റുകളിലേക്ക് സർക്കാർ നോമിനികളെ തഴഞ്ഞ് ഗവർണർ. ചിലരെ നിയമിച്ചതിന്റെ പേരിലാണ് സർക്കാരും ഗവർണറും അന്ന് കൊമ്പുകോർത്തത്. 1989 ഫെബ്രുവരി 2 ഗവർണർക്കെതിരെ സഭ പ്രമേയവും പാസാക്കി. ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കുന്നതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്തപ്പോൾ ചാൻസലർക്കെതിരെയാണ് പ്രമേയമെന്നായിരുന്നു സർക്കാർ വിശദീകരണം. 1969 മാർച്ച് 18 പശ്ചിമബംഗാൾ ഗവർണർക്കെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയ ചരിത്രമുണ്ട്. ബംഗാൾ സഭയിൽ നയപ്രഖ്യാപനത്തിൽ ചില ഭാഗങ്ങൾ ഗവർണർ അന്ന് വിട്ടുകളഞ്ഞത് ജനാധിപത്യ വിരുദ്ധമെന്ന് കാട്ടിയാണ് മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് കേരള സഭയിൽ പ്രമേയം കൊണ്ടുവന്നത്. സർക്കാരിനോട് ഇടഞ്ഞു നിൽക്കുന്ന ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സഭ പ്രമേയം പാസാക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. കഴിഞ്ഞ സഭയിൽ പൌരത്വ ഭേദഗതി വിഷയത്തിൽ ഗവർണർക്കെതിരെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും സർക്കാർ അത് തള്ളുകയായിരുന്നു.